بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم
السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളെ ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും വസിയത്ത് ചെയ്യുകയുമാണ്. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും മഗ്രിബ് നമസ്കാരാനന്തരം അള്ളാഹുവിൻ്റെ ഈ പുണ്യഭവനത്തിൽ അള്ളാഹു അനുഗ്രഹിച്ച ഈ പുണ്യസമയം ചിലവിടുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ, അതിൻ്റെ അർത്ഥവും തേട്ടവും വിധികളും പഠിക്കുന്നതിന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിശിഷ്ടമായ രണ്ട് നാമങ്ങൾ, അള്ളാഹുവിൻ്റെ അൽ ഖാഹിർ, അതേപോലെ അൽ ഖഹ്ഹാർ എന്നീ നാമങ്ങളാണ്. അൽ ഖാഹിർ, അൽ ഖഹ്ഹാർ എന്നീ നാമങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്, അവയുടെ തേട്ടം എന്താണ്, വിധികൾ എന്താണ്? വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന് അൽ ഖാഹിർ എന്ന നാമം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് രണ്ട് തവണ. അതേപോലെ അൽ ഖഹ്ഹാർ എന്ന നാമവും വിശുദ്ധ ഖുർആനിൽ പല തവണ വന്നിട്ടുണ്ട്, ആറ് തവണ വന്നിട്ടുണ്ട്. എന്താണ് ഈ നാമങ്ങളുടെ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ രണ്ട് സ്ഥലത്ത് പറഞ്ഞത് വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി എന്നാണ്. ദാസന്മാരുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാഹിറാണ് എന്നാണ്. ഖാഹിർ എന്ന് പറഞ്ഞാൽ ദാസന്മാരെ കീഴ്പ്പെടുത്തിയവൻ, അതിജയിച്ചവൻ, ദാസന്മാരുടെ മീതെ അള്ളാഹു ദാസന്മാരെ കീഴ്പ്പെടുത്തിയും അതിജയിച്ചും വാണ അരുളുന്നവനാണ്. എല്ലാ ദാസന്മാരും അള്ളാഹുവിന്റെ ഉദ്ദേശത്തിനും അള്ളാഹുവിന്റെ ആജ്ഞക്കുമനുസരിച്ച് മാത്രമാണ്. ഇതേപോലെ ഖഹ്ഹാറും അർത്ഥമാക്കുന്നത് അള്ളാഹുവിന്റെ മേലാധികാരമാണ്, അവന്റെ മേൽക്കോയ്മയാണ്. പടപ്പുകൾ ഭൗതികതയിൽ ഓരോരുത്തരും ഓരോരുത്തർക്ക് കീഴിലാണ്. അതവിടെ ഈ ദുനിയാവിന്റെ പ്രത്യേകത, മക്കൾ മാതാപിതാക്കൾ കീഴിൽ, അതേപോലെ തന്നെ കുടുംബങ്ങൾ അതിന് സാമൂഹ്യ ശ്രേണിയിൽ അതിനെ കീഴ്പ്പെടുത്തുന്ന ഒരു ഘടകം ഉണ്ടായിരിക്കും. അതേപോലെ ഇവിടെ ഭരണ സംവിധാനങ്ങളുണ്ട്, ഭരണാധികാരിയുണ്ട്. ഓരോരുത്തരും ഓരോരുത്തർക്ക് കീഴിയാണ്, ഒരു മാനേജ്മെന്റ് ഉണ്ടാവും. അതേപോലെ തന്നെ അമീറന്മാരുണ്ടാവും, അതേപോലെ രാജാക്കന്മാരുണ്ടാകും. ഒരാൾ ഒരാൾക്ക് കീഴിലെന്ന പോലെയാണ് ഇവിടുത്തെ സ്ഥിതിവിശേഷം. പക്ഷേ എല്ലാവരുടെയും മേലാധികാരം അതായിരിക്കാം, അത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലാക്കാണ്. ആധിപത്യം മുഴുവൻ ചെന്ന് അവസാനിക്കുന്നത് അള്ളാഹുവിനാണ്. എല്ലാവരും അള്ളാഹുവിന്റെ ആധിപത്യത്തിനും മേൽക്കോയ്മക്കും മേൽഭരണത്തിനും വിധേയരുമാണ്. അങ്ങനെയുള്ള റബ്ബിന്റെ പേരാണ് അൽ ഖഹാർ. എല്ലാവരെയും അതിജയിച്ച് വാണരുള്ളുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇവിടെ നമുക്കറിയാം ഖഹർ, ഖഹർ എന്നതിന്റെ ഇസ്മു ഫാഇലാണ് ഖാഹിർ. അതിന്റെ സീഗത്തുൽ മുബാലഗ എന്ന് പറയും, അഗാധാർത്ഥ പ്രയോഗം, അതാണ് ഖഹാർ. നമ്മൾ ചില ദുആകളിൽ അനസ് റളിയല്ലാഹു തആലാനു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എവിടെ ചെന്നിറങ്ങിയിട്ടുണ്ടെങ്കിലും നിസ്ലാഹു സ്വല്ലല്ലാഹി തങ്ങൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടിരുന്നത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖ്ൽ വ ദലഇ ദൈനി വഖഹറി റിജാൽ, അല്ലെങ്കിൽ വഗലബതി റിജാൽ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എവിടെ ചെന്നിറങ്ങിയാലും ദുആ ചെയ്യുമായിരുന്നു, കൂടുതൽ ദുആ ചെയ്യുമായിരുന്നു എന്നാണ്. ഒന്ന് ദുഃഖവും മറ്റൊന്ന് വിഷമവുമാണ്. പിന്നെ അശക്തതയും അലസതയുമാണ്. പിന്നെ ഭീരുത്വവും പിശുക്കുമാണ്. ജുബുൻ ബുഖൽ. അവസാനത്തേത് എന്താ? അവസാനത്ത് ബലഉൽ ദൈൻ, പിന്നെ ഖഹറുർ റിജാൽ അല്ലെങ്കിൽ ഗലബത്തുർ റിജാൽ, കടഭാരവും അന്യരുടെ ആധിപത്യവും മേൽക്കോയ്മയാണ്. ഇതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഖഹറുർ റിജാൽ, അതേപോലെ തന്നെ ബലഉദ്ദൈൻ, ഇതിൽ നിന്ന് അള്ളാഹുവിനോട് സദാ രക്ഷക്ക് തേടിയിരുന്നു എന്നാണ്. ഈ എല്ലാ കാര്യങ്ങളിൽ നിന്നും സദാ രക്ഷക്ക് തേടിയിരുന്നു. അതിൽ അവസാനം വന്ന ഭാഗം എന്താ? ദലഉദ്ദൈൻ, കടബാധ്യത, പിന്നെയോ ഖഹറുർ റിജാൽ, അന്യരുടെ മേൽക്കോയ്മ. ഞാൻ ഈ ഖഹാർ ഖാഹിർ എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാനാണ് ഈ പ്രാർത്ഥന നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചത്. ഖഹറുർ റിജാൽ എന്നാണ് അന്യരുടെ മേൽക്കോയ്മയാണ്, ദലഉദ്ദൈൻ എന്ന് പറഞ്ഞാലോ കടം മൂടലാണ്. രണ്ടും ഇരട്ടകളാ, ഇരട്ടകൾ എന്ന പോലെയാണ്. കടം വന്ന് മൂടലും അന്യരുടെ മേൽക്കോയ്മയും ഒരുപോലെയാണ്. ലുഖ്മാനുൽ ഹക്കീം പറയുന്നുണ്ട്, ഞാൻ ഭാരങ്ങളൊക്കെ വഹിച്ചിട്ടുണ്ട്, കടത്തേക്കാൾ ഭാരമുള്ള ഒരു ഭാരം ഞാൻ വഹിച്ചിട്ടില്ല എന്നാണ്. ഏറ്റവും വലിയ ഭാരം ഏതാ? കടാണ്. ഇതേപോലെയാണ് ഖഹറുർ റിജാൽ, അന്യരുടെ മേൽക്കോയ്മ. നമ്മൾ അന്യരുടെ മേൽക്കോയ്മയ്ക്ക് കീഴിലാണ് എങ്കിൽ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. നിങ്ങൾ എന്തെങ്കിലും ഒരു കാരണത്താൽ ഒരാൾ നമ്മളെ അടക്കി വാഴുന്ന സ്ഥിതി വിശേഷം വന്ന്, എന്നാ അവന് മൂക്കുകൊണ്ട് കല്ലെടുപ്പിക്കുന്ന അറിയില്ലേ? ചിലർ പറയും മൂക്കുകൊണ്ട് ക്ഷാ വരപ്പിക്കുന്നു, ചിലർ പറയും മൂക്കുകൊണ്ട് കല്ലെടുപ്പിക്കാറിയും. അപ്പോ അത് അന്യരുടെ മേൽക്കോയ്മ എന്നാലാണ്, അതിനാണ് ഖഹർ എന്ന് പറയാം. അതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് അഭയം തേടാണ്, സദാ അഭയം തേടാണ്. ഈ ഖഹറാണ് ക്രിയാദാത്. ഖാഹിർ അൽ ഖഹാർ, ഇത് അള്ളാഹുവിന്റെ പേരുകളാണ്. ഈ പേരുകൾ അർത്ഥമാക്കുന്നതും തേടുന്നതും എന്തി എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വഹുവൽ ഖാഹിർ ഫൗക ഇബാദിഹി, ദാസന്മാരുടെ മേൽ അള്ളാഹു ഖാഹിറാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ദാസന്മാരുടെ മീതെയാണ് എന്നിട്ട് ദാസന്മാരെ മുഴുവൻ തന്റെ ആധിപത്യത്തിൽ തന്റെ ഇച്ഛാനുസരണം ഉദ്ദേശാനുസരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നയിക്കുകയും നിയന്ത്രിക്കുകയുമാണ്. ചില ആളുകൾ അള്ളാഹു സുബ്ഹാനഹു, ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഇത് വിശദീകരിച്ചിട്ടുണ്ട്, അള്ളാഹു എല്ലാവരുടെയും മേൽ മേൽക്കോയ്മ നേടി എന്നതിനെ വിശ്വസിക്കാത്തവരാണ്. അള്ളാഹു പറയാണ് വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി, തന്റെ ദാസന്മാരുടെ മീതെ അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ മേലാധിപത്യം നേടി അവരുടെ മേൽ അധികാരമുള്ളവനാണ്. ഇത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്ന രണ്ട് സ്ഥലത്ത്, വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി സൂറത്ത് അൻആം 18, അതേപോലെ വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി വയുർസിലു അലൈക്കും ഹഫദതൻ ഹത്താ ഇദാ ജാ അഹദകുംൽ മൗത്ത് തഫത് റുസുലുന വഹും ലാ യുഫരിതൂൻ. വിശുദ്ധ ഖുർആനിൽ വേറെ അടുത്ത് ഇതേപോലെ പറഞ്ഞു, രണ്ടും സൂറത്ത് അൻആമിൽ, രണ്ടും സൂറത്ത് അൻആമിൽ. ഒരിക്കൽ അബു അലി അൽ ജുവൈനിയും ശിഷ്യൻ അബു ജാഫർ അൽ ഹമദാനിയും ഒരു വാഗ്വാദം ഉണ്ടായി. എന്താ വാഗ്വാദം? അള്ളാഹു സുബ്ഹാനഹു വതആല മേലായ റബ്ബാണ്, അള്ളാഹു മേലായ റബ്ബാണ്, അള്ളാഹു ദാസന്മാരുടെ മുകളിൽ അധിപനാണ്. ഉസ്താദ് അബുൽ മഅലി അൽ ജുവൈനി അള്ളാഹുവിന്റെ ഉലുവ് എന്ന സിഫത്തിനെ സമ്മതിക്കാറില്ല, അള്ളാഹു മേലെ എന്നുള്ളത് സമ്മതിക്കണില്ല. ശിഷ്യൻ അബു ജാഫർ അൽ ഹമദാനി ഉസ്താദിനോട് പറഞ്ഞു, യാ ഉസ്താദ് അഖ്ബിർന അൻ ഹാദിഹി ദറൂറത്തി ലത്തി നജിദുഹ ഫീ ഖുലൂബിന, ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ ഒരു അനിവാര്യത ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, അതിനെ കുറിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം എന്നറിഞ്ഞു. എന്താണ് അനിവാര്യത? മാ ഖാല ആരിഫുൻ ഖത് യാ അല്ലാ ഇല്ലാ വജദ ഫീ ഖൽബിഹി ദറൂറത തലബിൽ ഉലൂ. ഏതൊരു മനുഷ്യനും യാ അല്ലാ എന്ന് വിളിക്കുന്നുണ്ട് എങ്കിൽ അവന്റെ മനസ്സ് പായുന്നതും അവന്റെ ഉള്ള് നിനക്കുന്നതും മേലിലേക്കാണ്. മനസ്സിലല്ലേ? അല്ലാ നമ്മൾ വിളിക്കുമ്പോ നമ്മൾ എവിടെ വിളിക്കണത്? മുകളിലേക്കാണ്. നമ്മളുടെ മനസ്സ് എവിടെയാണ്? മുകളിലേക്കാണ്. ഇതൊരു അനിവാര്യതയാണ്, ഇതെല്ലാവരിലും ഊട്ടപ്പെട്ട എന്ന പോലെയാണുള്ളത്. അതുകൊണ്ട് ഈ അനിവാര്യതയെ കുറിച്ച് ഒന്ന് പറഞ്ഞേരി. ഒരാളും അല്ലാ എന്ന് വിളിക്കുമ്പോ യമീനിക്ക് നോക്കണില്ല, യസാർക്കും നോക്കണില്ല, എല്ലാരും അല്ലാന്ന് വിളിക്കുമ്പോ അവരുടെ മനസ്സ് മാനത്തേക്കാണ്. ചിലര് ദൃഷ്ടി മാനത്തേക്ക്, കൈ മാനത്തേക്ക് ചൂണ്ടും അല്ലാന്ന് പറയുമ്പോ. ഇതൊരു ദറൂറത്താണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാൻ പറഞ്ഞു ഉസ്താദിനോട്, അബു അലി അൽ ജുവൈനിയോട് ശിഷ്യൻ പറഞ്ഞു. കൈഫ നദ്ഫൗ അൻ ഹാദിഹി ദറൂറതി ബിഹാദിഹി ദറൂറതി അൻ അൻഫുസിന, ഈ ഒരു അനിവാര്യത ഞങ്ങളിൽ വന്നു പോണുണ്ട്, അതെങ്ങനെ ചെറുക്കാൻ സാധിക്കും എന്നാണ് അബു ജാഫർ അൽ മൻസൂർ അൽ അബു ജാഫർ അൽ ഹമദാനി അബു അലി അൽ ജുവൈനി ഉസ്താദിനോട് ചോദിച്ചത്. അള്ളാഹ് എന്ന് വിളിക്കുമ്പോഴൊക്കെ മനസ്സിന്റെ പോക്ക് ആകാശത്തിലേക്കാണ്, മാനത്തേക്കാണ്, നോക്കണത് മാനത്തേക്കാണ്, ഇടത്തുക്കും വലത്തുക്കും ഒന്നും നോക്കണില്ല, ആരും താഴത്തുക്കും നോക്കണില്ല. അപ്പോ ഈ ഒരു ദറൂറത്ത്, ഇത് ഞങ്ങൾ കാണേണ്ടത് എങ്ങനെ ചെറുക്കാൻ സാധിക്കും എന്ന് ചോദിച്ച ഉസ്താദ് ഉണ്ടല്ലോ, ശിഷ്യന്മാരുടെ മുന്നിൽ ഉസ്താദ് ഇരിക്കാൻ അബു അലി അൽ ജുവൈനി, അദ്ദേഹം തന്റെ മുഖത്തും തലയിലും അടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താ? ഹയ്യറനി അൽ ഹമദാനി, ഹയ്യറനി അൽ ഹമദാനി എന്ന് പറഞ്ഞ അദ്ദേഹം കരഞ്ഞു എന്നാണ്. ഹമദാനി എന്നെ പരിഭ്രാന്തനാക്കി, ഹമദാനി എന്നെ പരിഭ്രാന്തനാക്കി എന്ന് പറഞ്ഞ അദ്ദേഹം കരഞ്ഞു എന്നാണ്. കാരണം അതിന് ഉത്തരമല്ല, അതിന് ഉത്തരമല്ല. ഏതൊരു മനുഷ്യനും അല്ലാ എന്ന് പറയുമ്പോ മനസ്സെവിടെയാണ്? മുകളിലേക്കാണ്. നോട്ടം മുകളിലേക്കാണ്, കൈ ചൂണ്ട മുകളിലേക്കാണ്. ഇതൊരു ദറൂറത്താണ് എല്ലാവരിലും ഉള്ള. അപ്പൊ ഇതിനെങ്ങനെ ചെറുക്കാൻ പറ്റും എന്നാണ്. മുകളിലുള്ള ഒരുവനല്ലെങ്കിൽ പിന്നെന്തിനാ ദൃഷ്ടിയും കൈയും മനസ്സൊക്കെ മുകളിലേക്ക് പോണത്? അപ്പോ ഉസ്താദ് അബു അലി അൽ ജുവൈനി വിരണ്ടുപോയി എന്നാണ്, വിഭ്രാന്തനായി എന്നാണ്. എല്ലാ ഉമർ പറയാറുണ്ട്, കൂനു അലാ ദീനിൽ അജായിസ്, കൂനു അലാ ദീനിൽ അജായിസ്, നിങ്ങൾ കിളവികളുടെ വയസ്സത്തികളുടെ ആദർശത്തിൽ നിലക്കൊണ്ടോളിന്ന്, വയസ്സത്തികളുടെ ആദർശത്തിൽ നിലക്കൊണ്ടോളി എന്ന് ഉമർ പറയാണ്ട്. എന്താ വയസ്സത്തികളുടെ ദീനിന്റെ പ്രത്യേകത? അവര് അള്ളാഹു സൃഷ്ടിക്കപ്പെട്ട പ്രകൃതിയില ഓരോട് അള്ളാന്ന് വെച്ചാ ഇവിടെ അള്ള മേലിലുണ്ട് എന്നാ പറയാം, മേലായ ഒരു തമ്പുരാനുണ്ട് സൂക്ഷിച്ചോ എന്നാ പറയാം. ഇവിടെ എല്ലായിടത്തും പരന്നു നടക്കുന്ന ഒരു പടച്ചോണ്ട് എന്നല്ല പറയാം. ജഗത്തായ ജഗത്തിലെല്ലാം വസിക്കുന്ന കല്ലിലും കരടിലും തൂണിലും തുരുമ്പിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ദൈവം എന്നാലും പറയില്ല, പിന്നെയോ ആ ഒരു മേലായ തമ്പുരാനുണ്ട് സൂക്ഷിച്ചോ എന്നാ പറയാം. അതുകൊണ്ടാണ് പറഞ്ഞത് അവരുടെ ആദർശത്തിൽ നിങ്ങൾ നിലയുറപ്പിച്ചോളി. കാരണം അവൻ സർവാധിപതിയാണ്, ആരും അള്ളാഹുവിന്റെ ഉദ്ദേശത്തിൽ നിന്നോ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിന്നോ പുറത്തല്ല. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ അൽ ഖഹാർ എന്നുള്ള പേര്, അള്ളാഹുവിന്റെ ഖഹാർ എന്നുള്ള പേര് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്, ഹദീസുകളിലും വന്നിട്ടുണ്ട്. ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ആറ് സ്ഥലങ്ങളിൽ അൽ ഖഹാർ എന്നുള്ള പേര് വായിക്കുന്നുണ്ട്. പക്ഷെ ആ പേരെ കൂടെ അറിയുള്ളത് അൽ വാഹിദ് എന്ന പേരിനെ തുടർന്നാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലായിരിക്കെ രണ്ട് ജയിൽ പുള്ളികൾക്ക് ദഅവത്ത് നടത്തിയപ്പോ പറയുണ്ട്, യാ സാഹിബൈ അസ്ജിൻ അ അർബാബുൻ മുതഫരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ അൽ വാഹിദ് അൽ ഖഹാർ. ഇതേപോലെ ഖുലില്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവൽ വാഹിദുൽ ഖഹാർ, അവിടെ അൽ വാഹിദുൽ ഖഹാർ. ഇതേപോലെ യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാത് വബറസു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അവിടെയും നോക്കൂ നിങ്ങൾ അൽ വാഹിദ് അൽ ഖഹാർ, ഇതാണ് അല്ലാഹു സുബ്ഹാന തആല പ്രയോഗിച്ച്. പിന്നെ ഖുൽ ഇന്നമാ അന മുൻദിറുൻ വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹുൽ വാഹിദിൽ ഖഹാർ, സൂറത്ത് സാദിൽ. ഇതേപോലെ ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ ലസ്തഫ മിമ്മാ യഖ്ലുഖു മാ യശാ സുബ്ഹാനഹു ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ, സുമറിൽ. അതേപോലെ യൗമഹും ബാരിസൂന ലാ യഖ്ഫാ അലല്ലാഹി മിൻഹും ഷൈ ലിമനിൽ മുൽകുൽ യൗം ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ. ഇവിടെ നോക്കൂ നിങ്ങൾ ഈ ആയത്തുകളിലൊക്കെ അല്ലാഹുവിന്റെ അൽ ഖഹാർ എന്ന പേര് വന്നു, അത് അൽ വാഹിദ് എന്ന പേരിനെ തുടർന്നാണ് അൽ ഖഹാർ. അൽ വാഹിദ് എന്ന് പേര് അതിനെ തുടർന്ന് അൽ ഖഹാർ. ഇതേപോലെ ഹദീസുകളിലും ഹദീസുകളിലും കാണാം അൽ വാഹിദുൽ ഖഹാർ എന്ന് പറഞ്ഞത്. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആലനെ പറയാണ്, അവർ ചോദിക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, യാ റസൂലുള്ളാ അറഅയ്ത ഇദാ ബുദ്ദിലത്തിൽ അർദു ഗൈറൽ അർദി വസ്സമാവാത്
وَبَرَزُوا لِلَّهِ الْوَاحِدِ الْقَهَّارِ أَيْنَ النَّاسُ يَوْمَئِذٍ. ആയിഷ ഉമ്മ ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇദാ ബുദ്ദിലത്തിൽ അർളു ഖൈറൽ അർളു വസ്സമാവാത്ത്, ഭൂമി മാറ്റിമറിക്കപ്പെട്ടു, വാനവും മറിക്കപ്പെട്ടു. വബറസു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനായ അൽ ഖഹാറായ അള്ളാഹുവിന് അടിയാറുകൾ ഒന്നടങ്കം നിരത്തപ്പെടുകയും ചെയ്തു. അപ്പൊ ഐന നാസ് യൗമ ഇദിൻ, അന്ന് അന്ത്യനാൾ സംഭവിച്ചാൽ ജനങ്ങൾ അന്ന് എവിടെയായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ കാല നിസ്റല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്നാസ് യൗമ ഇദിൻ അല സിറാത്ത്, അന്ന് ജനങ്ങൾ സിറാത്തിന്മേലായിരിക്കും. സിറാത്തിന്മേലായിരിക്കും, സിറാത്ത് എന്ന് പറഞ്ഞാൽ നരകത്തിന് മുകളിൽ അള്ളാഹു സുബ്ഹാനഹു തആല സ്ഥാപിച്ച പാലം, സിറാത്ത് ജിസിർ, അതിലൂടെയാണ് സ്വർഗത്തിലേക്കുള്ള പ്രയാണം. അപ്പോ ജനങ്ങൾ അന്ന് സിറാത്തിലായിരിക്കും എന്ന് പറഞ്ഞു. ആയിഷമ്മ ഈ ചോദ്യത്തിൽ വബറസു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, വാഹിദും ഖഹാറുമായ അള്ളാഹ്ക്ക് ജനങ്ങൾ പ്രത്യക്ഷരായാൽ, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ എന്നാണ്. അവിടെ അൽ വാഹിദ് എന്ന പേരിന് ചേർന്നാണ് അൽ ഖഹാർ വന്നത്. ഇതേപോലെ വേറെയും ഹദീസുകൾ കാണാം. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ ഉറക്കമുണർന്നാൽ, അസ്വസ്ഥനായിട്ട് ഉറക്കമുണർന്നാൽ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമൽ അസീസ് അൽ ഖഫാർ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ അസ്വസ്ഥത കാരണത്താൽ എഴുന്നേറ്റാൽ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്നാണ്. എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമൽ അസീസിൽ ഖഫാർ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്, ഉറക്കമുണർന്നാൽ പരിഭ്രാന്തിയിൽ, പ്രയാസത്തിൽ. നമ്മുടെ വിഷയം വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ അൽ ഖഹാർ എന്ന പേര് വന്ന്, ഹദീസിലും അള്ളാഹുവിന്റെ അൽ ഖഹാർ എന്ന പേര് വന്ന്, പക്ഷെ അൽ വാഹിദ് എന്ന പേരിനെ തുടർന്നാണ് അവിടെയൊക്കെ ആര് വന്നത്? അൽ ഖഹാർ എന്ന പേര് വന്നത്. ഈ ചേർത്ത് പറച്ചിലിൽ ഒരു പൊരുളുണ്ട്, അതിൽ ഒരു യുക്തിയുണ്ട്. അതെന്താ? അള്ളാഹു എല്ലാം അതിജയിച്ചു നിൽക്കുന്നവനാണ്. അള്ളാഹു എല്ലാവർക്കും മീതെ സർവാധിപതിയാണ്. അള്ളാഹു എല്ലാവർക്കും മീതെ എല്ലാവരെയും കീഴ്പ്പെടുത്തിയവനാണ്. എല്ലാവരും അള്ളാഹുവിന്റെ ഉദ്ദേശത്തിനും വേണ്ടുകൾക്കും അനുസരിച്ചാണ്. അങ്ങനെയുള്ള അള്ളാഹു ആരാ? അവൻ അൽ വാഹിദാണ്. അവന് തുണയില്ല, അവന് പങ്കാളിയില്ല, അവന് സഹായിയില്ല. തുണയോ പങ്കാളിയോ സഹായോ ഒന്നുമേയില്ലാതെ അള്ളാഹു ഏകനാണ്. അതോടൊപ്പം അള്ളാഹു ആരാണ്? എല്ലാവർക്കും മീതെ എല്ലാവരെയും അടക്കി ഭരിച്ച് സർവാധിപതിയുമാണ്. ഇത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്, അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. ഉലകത്തിൽ പലരും സർവാധിപത്യം നടിച്ചിട്ടുണ്ട്, പലരും മേൽക്കോയ്മ നടിച്ചിട്ടുണ്ട്, പക്ഷേ മേലാധിപന്മാരായിട്ട് വാണവരൊക്കെയും അവർ നിസ്സാരന്മാരായി, അല്ലെങ്കിൽ അവർ അവരുടെ കഴിവുകേട് ലോകം മനസ്സിലാക്കിയിട്ടാണ് അവരുടെ ചരിത്രമുള്ളത്, അവരുടെ ചരിത്രമുള്ളത്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഈ ലോകത്തിൽ മേൽക്കോയ്മയും മേലാധിപത്യവും നടിച്ച ചിലരുണ്ട്. അള്ളാഹു ആര്? പടപ്പുകൾ അവരുടെ അവസ്ഥ എന്ത്, അവരുടെ കഴിവുകേടെത്ര, ഇതൊക്കെ മനസ്സിലാക്കുവാൻ ഉപകരിക്കുന്ന ചില ഉദാഹരണങ്ങൾ. അബു ജാഫർ അൽ മൻസൂർ, അബ്ബാസി ഖലീഫ രണ്ടാമൻ, വലിയ പോക്കിരിയായിരുന്നു. അയാൾ മന്ത്രിമാരെയും ഗവർണർമാരെയും ഒക്കെ കഥ കഴിച്ച് തന്റെ ഇരിപ്പിടം ഉറപ്പിച്ച് വാഴാൻ ശ്രമിച്ച ഒരു ഭരണാധികാരിയാണ്. വാളുകൊണ്ടായിരുന്നു സംസാരമൊക്കെയും. കാരണം അമവികളെ മറിച്ചിട്ട് അബ്ബാസികൾ ഖിലാഫത്തിൽ വന്ന് ഒന്നാമത്തെ ഖലീഫ അബുൽ അബ്ബാസ് അസ്സഫാഹിന് ശേഷം രണ്ടാമത്തെ ഖലീഫയാണ് അബു ജാഫർ അൽ മൻസൂർ. അതുകൊണ്ട് തന്നെ വലിയ ശൂരനും കഴിവുള്ള ആളായിരുന്നു അബു ജാഫർ മൻസൂർ. ഈ അബു ജാഫർ മൻസൂറിന്റെ പിതൃ സഹോദരനാണ് അബ്ദുല്ലാഹിബ്നു അലി. അബ്ദുല്ലാഹിബ്നു അലി അബു ജാഫർ മൻസൂറിന് ശേഷം അധികാരത്തിൽ വരേണ്ടത് ആരാണ്? അബ്ദുല്ലാഹിബ്നു അലിയാണ്. ഈ അബ്ദുല്ലാഹിബ്നു അലി അബ്ദുല്ലാഹിബ്നു അബ്ബാസിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസിന്റെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ഇല്ലേ, തർജുമാനുൽ ഖുർആൻ, ഹബ്റുൽ ഉമ്മ, അബ്ദുല്ലാഹിബ്നു അബ്ബാസിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു പൗത്രനാണ് ആര്? അബ്ദുല്ലാഹിബ്നു അലി. അബു ജാഫർ മൻസൂറിന്റെ പിതൃ സഹോദരൻ. അബു ജാഫർ മൻസൂറിന് ശേഷം ആരാ വരേണ്ടത്, അധികാരത്തിൽ വരേണ്ടത്? ഈ അബ്ദുല്ലാഹിബ്നു അലിയാണ്. പക്ഷെ അബു ജാഫർ മൻസൂർ അധികാരത്തിലെത്തി കുറെ തട്ടി നിരത്തി, മനസ്സിലെ ഭരണം തനിക്ക് തരപ്പെടുത്തി, വേദി ശരിയാക്കി. അബു ജാഫർ മൻസൂർ ഹജ്ജിന് ഉദ്ദേശിച്ച് ഹജ്ജിന് പോകുമ്പോ തന്റെ കൊട്ടാരത്തിൽ പ്രധാനിയായ ഈസബിനു മൂസയെ ഒരു കാര്യം ചുമതലപ്പെടുത്തി. എന്താ ചുമതലപ്പെടുത്തി അറിയോ? എന്റെ കാലശേഷം മകൻ മഹ്ദിയെ ഭരണത്തിൽ കൊണ്ടുവരണം, മഹ്ദിയെ ഭരണത്തിൽ കൊണ്ടുവരണം. പക്ഷെ മഹ്ദി ഭരണത്തിൽ വരണമെങ്കിൽ ഒരാൾ തടസ്സേണ്ടത് ആരാ? അബ്ദുല്ലാഹിബ്നു അലിയാണ്. അബ്ദുല്ലാഹിബ്നു അലിയാണ്. അതുകൊണ്ട് ഈസബിനു മൂസയോട് അബു ജാഫർ മൻസൂർ പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോയിട്ടുണ്ട് എങ്കിൽ മഹ്ദിയെ എന്റെ കാലശേഷമുള്ള ഭരണാധികാരിയായിട്ട് പ്രഖ്യാപിക്കണം. തടസ്സം എളാപ്പയാണ്, എളാപ്പയാണ്. അബ്ദുല്ലാഹിബ്നു അലി മുബരം ചെയ്യണം, ആ പരലോകത്തേക്ക് വരണേക്കണം എന്ന് പറഞ്ഞു ബന്ദിയാക്കി പിടിക്കുക, എന്നിട്ട് ബന്ധനത്തിൽ വെച്ച് കഥയിക്കുക. ഇതാണ് അബു ജാഫർ മൻസൂർ പറഞ്ഞത്. ഇമാം ഇബ്നു കസീർ ഒക്കെ രേഖപ്പെടുത്തിയ ചരിത്ര. പക്ഷെ ഈസബിനു മൂസ അദ്ദേഹം അത്ര നിസ്സാരനായിരുന്നില്ല. അദ്ദേഹത്തിന് അറിയാം രാഷ്ട്രീയ പിടിവലിയും അതേപോലെ തന്നെ അബു ജാഫർ മൻസൂറിന്റെ പിന്നെ ബുദ്ധിയും. അബു ജാഫർ മൻസൂർ ഭയങ്കര ബുദ്ധിമാനായിരുന്നു, അത്ര വലിയ പൊട്ടനുമല്ല. പിന്നെ ഒരിക്കൽ അദ്ദേഹം സദസ്സിൽ തന്നെ, കൊട്ടാര സദസ്സിൽ തന്നെ ചോദിക്കുന്നുണ്ട് അവിടുത്തെ പണ്ഡിതന്മാരോട്, മാ അഹ്സന ബൈത്തിൻ ഖാലതുഹുൽ അറബ്, അറബികൾ പറഞ്ഞതിൽ ഏറ്റവും നല്ല കവിത ഏതാണ്? അപ്പൊ കൊട്ടാരത്തിലുള്ളവരൊക്കെ പറഞ്ഞു, മാനെതിരെ ഞങ്ങൾക്ക് അറിയില്ലാത്തത്, മനസ്സിലല്ലേ, മൂപ്പരനായിക്കോട്ടെ എല്ലാം എന്നുള്ളതിൽ തന്നെ ഞങ്ങൾക്ക് അറിയില്ലാണ്. അപ്പൊ മൻസൂർ പറഞ്ഞു എന്നാണ്, അൽ ഖൈറു യബ്ഖ വഇൻ താല സമാനു ബിഹി വശ്ശറു അഖബസു മാ ഉഇയത് മിൻ സാദി എന്നാണ്. കാലം നിലനിൽക്കുന്ന അത്രയും ഖൈർ ഇവിടെ ശേഷിക്കും. സംഭരണികളിൽ ശേഖരിക്കപ്പെട്ടതിൽ ഏറ്റവും മോശം അത് ഷെറാണ് എന്നർത്ഥമുള്ള ഒരു കവിത എഴുതി. ഇതാണ് അറബികൾ പറഞ്ഞ ഏറ്റവും നല്ല കവിത എന്നൊക്കെ പറഞ്ഞ അബു ജാഫർ മൻസൂർ, അയാളുടെ അറിവും മികവുമാണത്. പക്ഷെ അതോടൊപ്പം ഇങ്ങനത്തെ കുറെ പരിപാടി അദ്ദേഹത്തിനുണ്ട്, മനസ്സിലെ. ഞാനെന്ന ഭാവത്തിൽ ഭരിക്കുകയും അതിനുവേണ്ടി എല്ലാം ഒതുക്കുകയും ചെയ്ത ആളാണ് അബു ജാഫർ മൻസൂർ. എന്താ പറഞ്ഞത്? എളാപ്പാനെ ബന്ദിയാക്കുക, എന്നിട്ട് തട്ടുക, മകൻ മഹ്ദിയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈസ ഇബ്നു മൂസ അദ്ദേഹം നടപ്പിലാക്കുന്ന ആള്. അദ്ദേഹം പണ്ഡിതനായ യൂനുസ് ഇബ്നു അബി ഫർവയെ ബന്ധപ്പെട്ട് ഖലീഫ ഹജ്ജിന് വഹിക്കുന്നു, ഇത് പറഞ്ഞിട്ടാണ് പോയിക്കണേ, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും? അപ്പോ യൂനുസ് ഇബ്നു അബി ഫർവ പറഞ്ഞ്, ഈസ ഇബ്നു മൂസ ഒരിക്കലും ആ പണി ചെയ്യണ്ട, മനസ്സിലെ, ആളെ കൊല്ല എന്നുള്ള പണി ചെയ്യണ്ട, ബന്ദിയാക്കിക്കോ. ആരും അറിയാത്ത നിലക്ക്, ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയണ്ട, മരിച്ചു എന്ന് അറിയണ്ട, ആരും അറിയാത്ത രീതിയിൽ അയാളെ ബന്ദിയാക്കാൻ പറഞ്ഞു. എന്നാ കൊല്ലണ്ട പറഞ്ഞു, കാരണം കൊന്നിട്ടുണ്ടെങ്കിൽ പണി പോളും. എന്നിട്ട് ഒരു നാൾ വരും, അന്ന് അബു ജാഫർ മൻസൂർ നിങ്ങളോട് പറയും ഇയാളെ ഹാജരാക്കാൻ, അബ്ദുല്ലാഹിബ്നു അലി ഹാജരാക്കാൻ വേണ്ടിയിട്ട് ഒരു നാൾ അബു ജാഫർ മടങ്ങിയത് തന്നെ ഈ പറയും. അപ്പൊ പരസ്യമായിട്ട് ആവശ്യപ്പെട്ടാൽ ഹാജരാക്കുക, രഹസ്യമായിട്ടാണ് ഹാജരാക്കാൻ പറഞ്ഞെങ്കിൽ ഹാജരാക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രഹസ്യമായിട്ട് ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആ ഇയാളുടെ കൽപ്പന നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. പരസ്യമായിട്ടാണെങ്കിലോ അത് വേറൊരു ലക്ഷ്യങ്ങൾക്കാണ്. പരസ്യമായിട്ട് ആവശ്യപ്പെട്ടാൽ മാത്രം ഹാജരാക്കുക, ഇല്ലെങ്കിൽ ഒളിവിൽ പാർപ്പിക്കാൻ പറഞ്ഞു, ഒളിവിൽ പാർപ്പിക്കാൻ പറഞ്ഞു. ഈസബിനു മൂസ യൂനുസുബിൻ അബി ഫർവ പറഞ്ഞത് പ്രാവർത്തികമാക്കി, രഹസ്യമാക്കിയിട്ട് ഇദ്ദേഹത്തെ ബന്ദിയാക്കി, പുറത്തിയാടാൻ സമ്മതിക്കുക, അത് രീതിയിൽ ബന്ദിയാക്കിയിട്ട്. അങ്ങനെ കുറെ കാലം ഈ ഞാൻ പറയണ്ടല്ലോ അബ്ദുല്ലാഹിബ്നു അലി എന്ന് പറയുന്നത് ഈ ഇബ്നു അബ്ബാസിന്റെ മകൻ. മൂപ്പരിക്ക് ഒരു ചരിത്രമുണ്ട്, ഞാൻ പറയാം. മൂപ്പര് അത്ര നല്ല വിത്തല മൂപ്പരും ഭയങ്കര അഹങ്കാരി തന്നെയായിരുന്നു. 30,000 ആളുകളുടെ ശിരച്ഛേദം നടത്തിയ ചരിത്രം, അതേപോലെ തന്നെ കൂഫയിലെ ജാമിഉൽ അമവി പിന്നെ രക്ത പങ്കിലമാക്കിയ ചരിത്രം അദ്ദേഹത്തിന്റെ സഹബിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വേറെ വിഷയം, അതിലേക്ക് ഞാൻ വരാം. ഇവിടെ അത് അദ്ദേഹത്തെ ഒളിവിൽ പാർപ്പിച്ചു, ഒളിവിൽ പാർപ്പിച്ചു. അങ്ങനെ ഖലീഫ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന് പിന്നീട് വിഷയായി ഇദ്ദേഹത്തെ കാണാനുള്ള. അബ്ദുല്ലാഹിബ്നു അലിയെ കാണാനില്ല. അപ്പൊ എവിടെ അന്വേഷിച്ച്, അന്വേഷിച്ചപ്പോ ഈസബിന് മൂസയെ വിളിപ്പിച്ച്, മാത്രല്ല ബന്ധുക്കളൊക്കെ കൂടി എവിടെ. അപ്പോ ഈസബിന് മൂസ പറഞ്ഞ് അമീർ ഉൽമിനീൻ ഹജ്ജിന് പോയപ്പോ മൂപ്പരെ ശരിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു, ശരിയാക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അബൂ ജഫൽ മൻസൂർ ആ സഫസിൽ വെച്ചിട്ട് അത് നിഷേധിച്ച്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്ത്, അബ്ദുല്ലാഹി ഇബ്നു അലിന്റെ ബന്ധുക്കൾ ഒന്നായിട്ട് കൂടി ഇദ്ദേഹത്തെ പിടിച്ച്, ആരെ പിടിച്ച്, ഈസബിനു മൂസയെ പിടിച്ച്. മനസ്സിലായ? അബ്ദുല്ലാഹി ഇബ്നു അലിയെ കൊന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെയും ശിരച്ഛേദം നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞിട്ടാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോ അബൂ ജഫർ മൻസൂർ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു അലി പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ ആളെ കൊണ്ടുവരാൻ നട്ടത് ചെയ്ത് രഹസ്യമായി പാർപ്പിച്ചെടുത്തുനിന്ന് അബ്ദുല്ലാഹി ഇബ്നു അലി ആര് കൊണ്ടെന്ന്, അബ്ദുല്ലാഹി ഇബ്നു അലിയെ ഈസബിനു മൂസ കൊണ്ടെന്ന്. മനസ്സിലല്ലേ? കൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടില്ലെങ്കിൽ ആള് സുരക്ഷിതനാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് കൊണ്ടെന്ന്. അതോടുകൂടിയിട്ട് എന്ത് ചെയ്ത്, അബൂ ജഫർ മൻസൂർ വീണ്. മനസ്സിലായത്? ഇവിടെ എല്ലാം അടക്കി വാഴുന്നവൻ എന്ന് നടിച്ചിരുന്ന ഒരു ഭരണാധികാരി കൊന്നും നിലംപരിശാക്കിയും രക്ത പങ്കിളമാക്കിയും ഭരണം കൈയാളിയുന്ന ഒരാളുടെ നിസ്സഹായാവസ്ഥയും അധോഗതിയാണ്. മനസ്സിലല്ലേ? ഒരിക്കൽ താവൂസ് ബിൻ കൈസാൻ, താവൂസ് ബിൻ കൈസാൻ അറിയപ്പെട്ട പണ്ഡിതനാണ് യമനിൽ. താവൂസ് ബിൻ കൈസാൻ നിറഞ്ഞ പണ്ഡിതനായിരുന്നു. ഒരിക്കൽ അബൂ ജഫർ മൻസൂറിന്റെ സദസ്സിൽ താവൂസ് ബിൻ കൈസാൻ, അപ്പോ ഭരണാധികാരി ഇരിക്കുമ്പോ ഇങ്ങനെ ഈച്ച പാറുകയാണ്. മനസ്സിലായി? ആ ഈച്ച വന്നിട്ട് മൂക്കുമ്മേ, അബൂ ജഫർ മൻസൂറിന്റെ ഭരണാധികാരിന്റെ മൂക്കുമ്മയിരുന്നു. അപ്പൊ മുമ്പിൽ ആകെ പൊറുതികേട്, മിന്നി ആട്ടി നിട്ടും ഈച്ച. അപ്പൊ പറയണ, അള്ളാഹു എന്തിനാണ് ഈച്ചയെ പടച്ചത് എന്ന് ഭരണാധികാരി അബൂ ജഫർ മൻസൂർ പറയാണ്. ആരോട്? താവൂസ് ബിൻ കൈസാനോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞ്, പോക്കിരികളായ ഭരണാധികാരികളുടെ ആ ശൂരത കെടുത്താനാണ് അള്ളാഹു ഈച്ചയെ പടച്ചത്. ആ ഗർവന്ന് നിൽക്കാൻ നന്നത് നല്ലതാണിത്, അതിനാണ് ഈച്ചയെ പഠിച്ചത്. കാരണം എന്താ, ഈച്ച മൂക്കിൽ വന്നിരിക്കുക, ഇത്രയൊക്കെ ഉണ്ടായിട്ട് അത്രയേ ഉള്ളൂ മനുഷ്യൻ എന്ന് മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല അൽ ഖഹാർ എന്ന് മനസ്സിലാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പൂർണ്ണാർത്ഥത്തിൽ ഖഹാർ, എല്ലാം അടക്കി വാഴുന്നവനും എല്ലാ പടപ്പുകളും അല്ലാഹുവിന്റെ ഉദ്ദേശത്തിനും അല്ലാഹുവിന്റെ കഴിവിനും കീഴിലാണ്. ഭൂമിയിൽ ആര് സർവാധിപതി എന്നോ അതേപോലെ തന്നെ ഏകചക്രാധിപതി എന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ കേവലം പറച്ചിൽ മാത്രമാണ്. മനുഷ്യൻ അവൻ എത്ര അങ്ങനെയൊക്കെ വേറിട്ട് വിളിച്ചാലും നിസ്സഹയനും നിസ്സാരനുമാണ്. ഇപ്പൊ ഞാൻ മുഹമ്മദ് അബ്ദുല്ലാഹിബ്നു അലിയെ കുറിച്ച് പറഞ്ഞു. മനസ്സിലെ? അദ്ദേഹമാണല്ലോ അബൂ ജഫറിന്റെ പിന്നെ ശേഷം ഖലീഫയായി വരേണ്ടത്. അതില്ലാതാക്കാനാണ് അബൂ ജാഫർ ഈ പണിയൊക്കെ എടുത്തത്. ഈ അബ്ദുല്ലാഹിബ്നു അലി നിസ്സാരനല്ല. പിന്നെയോ, അദ്ദേഹം ഡമസ്കസ് പിടിച്ചിട്ടുണ്ട്. ഡമസ്കസ് പിടിച്ച നേതാവാണ് അബ്ദുല്ലാഹിബ്നു അലി. അതെങ്ങനെയാണ്, മനുഷ്യരെ നിരത്തിയാണ് ഡമസ്കസ് പിടിക്കാൻ. ഡമസ്കസ് ഒക്കെ അന്ന് അമവികളുടെ കീഴിലാണ്, അമവികളുടെ സ്വാധീന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇത് കീഴടക്കാൻ ഇങ്ങനത്തെ പ്രയോഗം വേണ്ടി വരുന്നത്. ജാമിഉൽ അമവിയിലേക്ക്, അത് ഡമസ്കസിലെ പള്ളിയാണ്. ഈ അബ്ദുല്ലാഹിബ്നു അലി പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് കുറെ മനുഷ്യരക്തം ചിന്തേണ്ടി വന്നിട്ടുണ്ട്. 30,000 സൈനികർ സ്വന്തമായുള്ള ഭരണാധികാരിയായിരുന്നു ആര്, ഈ അബ്ദുല്ലാഹിബ്നു അലി. അദ്ദേഹമാണ് എവിടെ കിടന്നത്, ഈസബിനു മൂസയുടെ ബന്ധനത്തിൽ ആരോരും അറിയാതെ കിടന്നത്. മനസ്സിലായില്ലേ? ഈ അബ്ദുല്ലാഹിബ്നു അലി ഒരിക്കൽ ആളുകളോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് എതിരിൽ ആരെങ്കിലും നിലയുറപ്പിക്കും, നിങ്ങളെ അഭിപ്രായം ഉണ്ടോ? അയാളുടെ സദസ്സിൽ ചോദിക്കുകയാണ്, എനിക്കെതിരിൽ ആരെങ്കിലും നിലയുറപ്പിക്കും എന്ന് നിങ്ങൾക്ക് ധാരണ ഉണ്ടോ എന്നാ ചോദ്യം നോക്കണം. ആ ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ പിന്നെ ബമ്പത്രേ. അപ്പൊ ആളുകൾ പറഞ്ഞു, ഇൻ കാനഫൽ ഔസായി, ഔസായിയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരാളുള്ളത് എന്ന് പറഞ്ഞു. ഇമാം ഔസായി, അബു അബ്ദുറഹ്മാൻ അൽ ഔസായി, സിറിയയിൽ പ്രസിദ്ധനായ കർമ്മശാസ്ത്ര പണ്ഡിതനാണ് ഇമാമുൽ ഔസായി. അപ്പൊ ഔസായിനെ വിളിച്ചപ്പോ ഔസായി പറയാണ്, കൊട്ടാരത്തിലേക്ക് വരുമ്പോ വാള് കവറിൽ നിന്ന് ഊരിയിട്ടാണ് സൈന്യം നിൽക്കുന്നത്. കോപിച്ചലറിയാണ് ആര് നിൽക്കുന്നത്? അബ്ദുല്ലാഹി ഇബ്നു അലി നിൽക്കുന്നത്. കാരണം എന്താ? ആരും തനിക്കെതിരെ പാടില്ല എന്നാണ്. അപ്പൊ തനിക്കെതിരിൽ നിലയുറപ്പിക്കുന്ന ഒരാളുണ്ടോ? അതുണ്ടെങ്കിൽ ഔസായിയാണെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരാളുണ്ടോ എന്നുള്ളതാണ് ആരുടെ നിലപാട്? ഇയാളുടെ നിലപാട് അങ്ങനെയാണ്. ആളുകളോട്, സൈന്യത്തോട് ഔസായിയെ വെട്ടാൻ എന്നോണം നിൽക്കാൻ പറഞ്ഞത്. അങ്ങനെ ഇമാം ഔസായിയെ വിളിപ്പിക്കാണ്, കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കാണ്. അപ്പൊ ഔസായി എന്താ ചെയ്തത്? ചരിത്രങ്ങൾ കേട്ടാണ് അദ്ദേഹം കുളിച്ച് കഫൻ ഉടുത്തിട്ട് വന്നു എന്നാണ്. കഫൻ ഉണ്ടല്ലോ, മരിച്ചിട്ട് മരമാണ കഫൻ, അത് ഉടുത്തിട്ടാണ് വന്നത് എന്നാണ് കൊട്ടാരത്തിലേക്ക്. ആരുടെ മുമ്പിലേക്ക്? ഇപ്പറയപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അലിന്റെ മുന്നിലേക്ക്. അദ്ദേഹം കടന്നു വന്നപ്പോ കൊട്ടാരത്തിൽ ഈ രംഗം കണ്ടപ്പോ അദ്ദേഹം പറയാണ്, ഞാൻ അള്ളാന്റെ മഹ്ഷറ മൻസബ് ഓർത്ത് മേലായ റബ്ബിന്റെ മുമ്പിൽ വിചാരണക്ക് വേണ്ടിയിട്ട് അണിനിരത്തോളം നിച്ചത്, ആ വേദി ഞാൻ ഓർത്തപ്പോൾ കോപാകുലനായി നിൽക്കുന്ന ഈ വ്യക്തിയെ എനിക്കൊരു ഈച്ചയെ പോലെയാണ് തോന്നിയത്. ഞാൻ കൊട്ടാരത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഞാൻ ഹസ്ബുനല്ലാ വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാ വനിഅമൽ വക്കീൽ എന്ന് ചൊല്ലിയിട്ട് കയറി. അങ്ങനെ ഇനി അബ്ദുല്ലാഹി ഇബ്നു അലിയുടെ പരീക്ഷണമാണ്, ഔസായി എതിരിൽ പറയോ ഇല്ലേ എന്ന് നോക്കാനുള്ള പരീക്ഷണമാണ്. ഇയാൾ ചോദിക്കുകയാണ് ഇമാം ഔസായിയോട്, ഔസായി ഞങ്ങൾ കുറെ രക്തം ചിന്തിയിട്ടുണ്ട്. ആര്? അബ്ബാസികൾ കുറെ രക്തം ചിന്തിയിട്ടുണ്ട്, അമവികളുടെ രക്തം അത് കുറെ ചിന്തിയിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ ചോദിച്ചു. അപ്പൊ ഇമാം ഔസായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് അതിന്റെ സനദ് അടക്കം അവിടെ ഉദ്ധരിച്ച്, ഒരു മുസ്ലിമായ മനുഷ്യന്റെ രക്തം ചിന്താൻ മൂന്നാലൊരു കാര്യം അയാളെ ചെയ്താലേ അനുവാദമുള്ളൂ. ഒന്ന്, വിവാഹിതൻ വ്യഭിചരിച്ചാൽ അവന്റെ രക്തം ചിന്താൻ. അതേപോലെ പ്രതിക്രിയയായിട്ട് ഒരാളെ കൊന്നാൽ പ്രതിക്രിയയായിട്ട് കൊല്ലാം. മതപരിത്യാഗിയുടെ രക്തവും ചിന്താ. അള്ളാഹു രക്തം ചിന്താൻ മൂന്ന് കുറ്റങ്ങൾക്കാണ്, കുറ്റം ചെയ്താലാണ് അനുവാദം ഉള്ളത്. ഒരു മനുഷ്യന്റെ രക്തം ചിന്തണമെങ്കിൽ ഒന്നുകിൽ അയാൾ വ്യഭിചരിച്ച ആളായിരിക്കണം, അല്ലെങ്കിൽ അയാൾ ഒരാളെ കൊന്നിരിക്കണം പ്രതിക്രിയയായിട്ട് കൊല്ലാം, അല്ലെങ്കിൽ മതപരിത്യാഗിയായാൽ ഭരണാധികാരിക്ക് കൊല്ലാം. ഈ മൂന്ന് കൂട്ടരിൽ പെട്ടവരെയാണ് നിങ്ങൾ കൊന്നതെങ്കിൽ നിങ്ങളുടെ നിലപാട് ശരിയാണ്. ഈ മൂന്ന് കൂട്ടരിൽ പെടാത്തവരെയാണ് നിങ്ങൾ കൊന്നിട്ടുള്ളത് എങ്കിൽ ആ രക്തം നിങ്ങളുടെ പെരടിയിൽ ബാധ്യതയാണ്, പരലോകോടതിയിൽ വിചാരണ ഉണ്ടാകുമെന്ന അർത്ഥത്തിൽ ഇമാം ഔസായി പറഞ്ഞു. അത് അബ്ദുല്ലാഹി ഇബ്നു അലിയെ ഒന്ന് നെട്ടിച്ച്. അടുത്ത ചോദ്യം, വമാ റഅയുക ഫീ ഹാദിഹിൽ അംവാൽ, ഞങ്ങളുടെ അടുത്ത് കുറെ സ്വത്തുണ്ട്, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അപ്പോ ഇമാം ഔസായി പറഞ്ഞു, ഇൻകാനത്ത് ഹലാലൻ ഫഹിസാബ് വഇൻകാനത്ത് ഹറാമൻ ഫഈഖാബ്. സ്വത്തിനെ കുറിച്ച് ചോദിച്ച്, ഞങ്ങളുടെ അടുത്തുള്ള സ്വത്ത് അതിനെ കുറിച്ച്. ഇൻകാനത്ത് ഹലാലൻ, നിങ്ങളുടെ അടുത്തുള്ള സ്വത്ത് ഹലാലായ സ്വത്താണ് എങ്കിൽ ഫഹിസാബ്, അതിന് വിചാരണ. ഹലാലായ സ്വത്താണെങ്കിൽ അതിന് വിചാരണ ഉണ്ട്. എന്താ വിചാരണ? മിൻ അയ്ന ഇക്തസബഹു വഫീമ അൻഫഖഹു, എവിടുന്നാണ് സമ്പാദിച്ചത്, എവിടെയാണ് വിനിയോഗിച്ചത്. നമ്മുടെ കയ്യിലുള്ള സ്വത്ത് അത് ഹലാലാണെങ്കിൽ തന്നെ അതിലെന്തുണ്ട്? വിചാരണുണ്ട്, എവിടുന്ന് കിട്ടി, എവിടെ വിനിയോഗിച്ചു. വൈൻകാനത്ത് ഹറാമൻ, ഇനി നിങ്ങളുടെ കയ്യിലുള്ള സ്വത്ത് ഹറാമായ സ്വത്താണെങ്കിൽ ഫഈഖാബുൻ, ഫഈഖാബുൻ അതിലെന്തുണ്ട്? ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ രണ്ട് മറുപടിയും അത് അക്ഷരാർത്ഥത്തിൽ അബ്ദുല്ലാഹി ഇബ്നു അലിയെ ഞെട്ടിച്ച് കൊല്ലാൻ വാളുയർത്തിയവർ അവരുടെ വാള് ഉറയിക്കാൻ പറഞ്ഞു. ഒരു കേസിൽ സ്വർണ്ണ നാണയം എടുത്തിട്ട് എന്ത് ചെയ്ത്? അത് ഇയാള് ഔസായിക്ക് സമ്മാനിച്ചു. അപ്പൊ ഔസായി പറഞ്ഞു, എനിക്ക് നിങ്ങളെ സ്വത്തൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോ സൈനികരിൽ ഒരാൾ ഔസായി ഇങ്ങനെ കുത്തി, എന്നിട്ട് പറഞ്ഞ് മേടിക്കാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ എന്താ അതിന്റെ പേരില് ഒറയിലിട്ട വാള് പിന്നെയും പ്രയോഗിക്കും, അതുകൊണ്ട് അത് ഇങ്ങനെയും വാങ്ങാൻ പറഞ്ഞു. അപ്പോ സൈനികൻ അത് പറഞ്ഞപ്പോ ഇമാ ഔസായി അത് സ്വീകരിച്ചു എന്നാണ്. എന്നിട്ട് അവിടെ നിന്ന് വിതരണം ചെയ്യാൻ തുടങ്ങിയതാണ്, ഇമാം ഔസായി റഹ്മത്തുള്ളാഹി അലൈഹി. അത് അവിടുന്ന് സൈനികർക്കടക്കം ആളുകൾക്ക് വിതരണം ചെയ്തു. ഇമാം ഔസായി മടങ്ങാണ്. ഇമാം ഔസായിയോട് പറയാണ്, നിങ്ങൾ കയറിയപ്പോ ചെല്ലിയത് എന്താണ്? അപ്പൊ ഇമാം ഔസായി പറയാണ്, ഹസ്ബുൻ അല്ലാഹു വനിഅമൽ വക്കീൽ. അദ്ദേഹം പുറത്തിറങ്ങിയപ്പോഴും ചെല്ലിയത് ഹസ്ബുൻ അല്ലാഹു വനിഅമൽ വക്കീൽ. അതെ, അതാണ് വിശ്വാസം, ഹസ്ബുൻ അല്ലാഹ് വനിഅമൽ വക്കീൽ. ഇവിടെ വിഷയം ആരാണ് സർവാധിപതി, ആരുടെ ആധിപത്യമാണ് യഥാർത്ഥ ആധിപത്യം, ആർക്കാണ് മേൽക്കോയ്മയും സർവാധികാരവും. ആളുകൾ പലതും ഈ ദുനിയാവിൽ പറയും, പക്ഷേ അവർ ഈ ദുനിയാവിൽ നിസ്സാരരാണ്. യഥാർത്ഥ ആധിപത്യവും മേൽക്കോയ്മയും അത് ലില്ലാ അല്ലാഹുവിനാണ്. എങ്ങനെയുള്ള അല്ലാഹു? അൽ വാഹിദ്, ഏകനായ അല്ലാഹു, അവനാണ് അൽ ഖഹാർ, സർവാധിപതി. ഫിർഔൻ പറഞ്ഞില്ലേ, സനുഖത്തിലു അബ്നാഅഹും വനസ്തഹി നിസാഅഹും വഇന്നാ ഫൗകഹും ഖാഹിറൂൻ. ഖാലൽ മലഉ മിൻ ഖൗമി ഫിർഔൻ അതദറു മൂസാ വഖൗമഹു ലിയഫ്സിദു ഫിൽ അർദ് വയദറക വആലിഹതക. ഫിർഔന്റെ ജനതയിൽപ്പെട്ട പ്രമാണിമാർ ഫിർഔനോട് വന്നിട്ട് പറയാണ്, ഫിർഔനെ, അതദറു മൂസാ വഖൗമഹു, നിങ്ങൾ മൂസയെയും ഇസ്രായേലരെയും വിടുകയാണോ? ലിയഫ്സിദു ഫിൽ അർദ്, അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ. വയദറക വആലിഹതക, നിങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും അതേപോലെ നിങ്ങളുടെ ഇലാഹുകൾ ആരാധിക്കുന്നതിൽ നിന്നും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവരെ വിടുകയാണോ, മൂസയെയും ആളുകളെയും വിടുകയാണോ എന്നാണ് ചോദ്യം. ആര്? ഫിർഔന്റെ ആളുകളിലെ പ്രമാണിമാർ. അപ്പൊ ഫിർഔന്റെ ഗർജന എന്താ? ഖാല ഫിർഔൻ പറയാണ്, സനുഖത്തിലു അബ്നാഅഹും, ഇസ്രായേലിലെ ആൺകുട്ടികളൊക്കെ നമ്മൾ കശാപ്പ് ചെയ്യും, കൊല്ലും. വനസ്തഹീ നിസാഅഹും, ഇസ്രായേലിലെ പെണ്ണുങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ജീവിക്കാൻ വിടും. ആണുങ്ങളൊക്കെ കശാപ്പ് ചെയ്യും, പെണ്ണുങ്ങളൊക്കെ ജീവിക്കാൻ വിടും. وَإِنَّا فَوْقَهُمْ قَاهِرُونَ. നാം ആ ഇസ്രായേലിയരുടെ മേൽ സർവാധികാരമുള്ളവനാണ്, ഇസ്രായേലിയരുടെ മേൽ ഖാഹിറൂൻ, സർവാധികാരിയാണ് എന്ന് പറഞ്ഞ്, മേൽക്കോയ്മുള്ളവനാണെന്ന് പറഞ്ഞു. ഇതാരാ പറഞ്ഞത്? ഫിർഔനാ പറഞ്ഞത്. ആ മേൽക്കോയ്മ നടിച്ച ഫിർഔൻ, മനസ്സിലേ, അലൈസ ലി മുൽക്കു മിസ്ർ, ഈജിപ്തിന്റെ അധികാരം എനിക്കല്ലേ എന്ന് ചോദിച്ചവൻ. അതേപോലെ ഈജിപ്തിലെ നദിയും വെള്ളവും അത് എന്റെ ശാസനക്കനുസരിച്ചാണ് ഒഴുകുന്നത് എന്ന് ഗർജിച്ച ഫിർഔൻ. എന്തുണ്ടായത്? ആ വെള്ളത്തിൽ ഫിർഔൻ മുങ്ങി താണ് നശിക്കുകയാണ് ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വതആല വഅഗ്റഖ്നാഹും ഫിൽ യം, സമുദ്രജലത്തിൽ അവരെ നാം മുക്കിക്കൊന്നു എന്ന് പറയാണ്. ഫിർഔൻ സമുദ്രജലത്തിൽ മുങ്ങുമ്പോ ഫിർഔനുണ്ട്, ഫിർഔന്റെ കിങ്കരന്മാരുണ്ട്, തന്റെ കീഴിലാണ് ഈ നദികളൊക്കെ ഒഴുകുന്നത് എന്ന് ഫിർഔൻ പറഞ്ഞിരുന്നു. മനസ്സിലായില്ലേ? ആ നദികളാണ്, അല്ലെങ്കിൽ ആ സമുദ്രമാണ്, അതിൽ മുങ്ങിത്താവാണ്, രക്ഷപ്പെടാനായില്ല. മനസ്സിലായി? അപ്പൊ ആരാ സർവാധിപതി? ആർക്കാ മേൽക്കോയ്മ? ആർക്കാണ് അധികാരം? അത് മേലായ റബ്ബ് സുബ്ഹാനഹു വതആലക്ക് മാത്രമാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അൽ ഖാഹിർ ബില്ല എന്നൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു, അതും അബ്ബാസികളുടെ ഖിലാഫത്തിൽ ഭരണം നടത്തിയിരുന്ന ഒരു ഭരണാധികാരിയാണ് അൽ ഖാഹിർ ബില്ല. അയാളുടെ പേരാണത് അൽ ഖാഹിർ ബില്ല. മുബരിയുടെ തർജ്ജമയിൽ കാണാം, അദ്ദേഹം ആ പേരിനെ നോക്കി നിങ്ങൾ അൽ ഖാഹിർ ബില്ല എന്നാ മനസ്സിലെ, ഒരു സ്വച്ഛാധിപതിയായിരുന്നു, മാത്രമല്ല ഭയങ്കര ലാവിശായിരുന്നു. അദ്ദേഹത്തിന് അയാൾക്കൊരു ഗാർഡൻ ഉണ്ടായിരുന്നു തന്നെ. ആ ഗാർഡനിൽ വെള്ളിയുടെ ചെടികളും തൈകളും, വെള്ളിയുടെ വെള്ളി ഉണ്ടാക്കിയ കൃത്രിമ തോട്ടം അതെ, അതിലൊരു തടാകം, ആ തടാകത്തിന്റെ സൈഡിലൊക്കെ വെള്ളിയുടെ സ്വർണത്തിന്റെയൊക്കെ മോഡലുകൾ, സിംഹത്തിന്റെ മോഡൽ, കുറുക്കന്റെ മോഡൽ, ഇങ്ങനെ കുറെ മൃഗങ്ങളുടെ മോഡൽ. ചരിത്രത്തിൽ അതിന്റെ വർണ്ണന കാണാം. ആ മൃഗങ്ങളുടെ വാലിലൂടെ വെള്ളം പ്രവേശിക്കും, എന്നിട്ട് അത് വായിലൂടെ ഈ കുളത്തിലേക്ക് ഇങ്ങനെ വെള്ളം ചാടിക്കുന്നതാണ് അന്നത്തെ കാലത്ത്. മനസ്സിലായി? അത് അതിനുള്ള മോഡലുകളൊക്കെ സ്വർണോ അല്ലെങ്കിൽ വെള്ളി, ഇങ്ങനെ അത്രമാത്രം ലാവിഷായിട്ടും അതേപോലെ തന്നെ ആർഭാടകരമായിട്ടാണ് അയാളുടെ ജീവിതം. ഗാർഡനൊക്കെ അങ്ങനെ ഉണ്ടാക്കി, കൊട്ടാരമൊക്കെ ഗംഭീരമാക്കി ഉഷാറാക്കി ഉണ്ടാക്കി. മാത്രമല്ല അയാൾ വലിയൊരു കുഴി കുത്തി, വലിയൊരു ആഴത്തിൽ കുഴി. എന്നിട്ട് എന്താ ചെയ്തറിയോ? സ്വർണവും വെള്ളിയൊക്കെ അതിൽ വെച്ചിട്ട് നിക്ഷേപിച്ചിട്ട് അതിനെ ഭദ്രാക്കി ഭദ്രാക്കി. എന്നിട്ട് മക്കളോട് പറഞ്ഞാൽ എന്താറിയോ? ലാ തഖാഫു മിന ദഹർ, ലാ തഖാഫു മിന ദഹർ എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ ഇല്ലായ്മയും വല്ലായ്മയും കാലക്കെടുതിയും ഭയക്കണ്ട എന്ന മക്കളോടുള്ള വസീയത്ത്. കാരണം അത് അത്രമാത്രം സ്വർണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുഴിച്ചിട്ടിരിക്കുന്നതാണ്, അത്രമാത്രം സ്വർണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഒരിക്കലും ഇല്ലായ്മയും വല്ലായ്മയും ആവലാതിപ്പെടണ്ട എന്നാണ് മക്കൾക്ക് നൽകിയ അൽ ഖാഹിറു ബില്ലയുടെ വസീയത്ത്. ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീറും ഇമാം ദഹബിയൊക്കെ രേഖപ്പെടുത്തിയ ഇയാളുടെ ഈ ചരിത്രത്തിൽ കാണാം ഈ വസീയത്ത് മതി. നോക്കണം നിങ്ങൾ പടച്ചോനെ മറന്നിട്ടുള്ള നിഗളിപ്പാണ്. ഈ അൽ ഖാഹിറു ബില്ലന്റെ പിതൃ സഹോദരന്റെ പുത്രൻ ഖാഹിറു ബില്ലയുടെ മേൽ മേൽക്കോയ്മ നേടി. കാലം കുറച്ചേ കഴിഞ്ഞതുള്ളൂ. അപ്പോഴേക്ക് എളാപ്പാന്റെ മകൻ ഇയാളുടെ തലയിൽ കയറി. ചരിത്രത്തിൽ കാണാം ആ പിതൃ സഹോദരന്റെ പുത്രന് മുമ്പിൽ ഖാഹിറു ബില്ലക്ക് പഞ്ചപുച്ചടക്കേണ്ടി വന്നു. പിതൃ സഹോദരൻ ഇയാളെ പിടിച്ചു എന്ന് മാത്രമല്ല, അധികാരം വാങ്ങിയെന്ന് മാത്രമല്ല, ഇരുമ്പ് ചൂടാക്കിയിട്ട് ആ ഇരുമ്പ് കൊണ്ട് ഖാഹിറു ബില്ലന്റെ രണ്ട് കണ്ണും ചൂഴ്ന്നു എന്നാണ്, രണ്ട് കണ്ണും ചൂഴ്ന്നു എന്നാണ്. അതായത് ചരിത്രം രേഖപ്പെടുത്തിയ കിതാബുകളിൽ കാണാം ജാമിഉൽ മൻസൂർ എന്ന് പറയുന്ന പള്ളിയിൽ, ജാമിഉൽ മൻസൂറിൽ ഈ ഖാഹിറു ബില്ല എന്ന് പറയുന്ന ഖലീഫ യാചിച്ചിരിക്കുമായിരുന്നു എന്നാണ്. വല്ലതും തരണേ, വല്ലതും തരണേ എന്ന് പറഞ്ഞു അയാളുടെ പിൽക്കാലം. അയാളെ കൊന്നില്ല, പക്ഷെ അയാളെ ഒന്നിനും കഴിയാത്ത വിധം കണ്ണ് വരെ ചൂഴ്ന്ന്, മനസ്സിലല്ലേ, അധികാരം നഷ്ടപ്പെട്ട്, മക്കൾക്ക് വേണ്ടി സൂക്ഷിച്ച സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ട്, ആർഭാട ജീവിതത്തിന്റെ തോട്ടങ്ങളെല്ലാം നഷ്ടപ്പെട്ട്, പിന്നെയോ കണ്ണുപോലും അയാളുടേത് ചൂഴ്ന്നെടുത്ത് അന്ധനാക്കിയിട്ട് പാപ്പരാക്കി വിട്ടു. മനസ്സിലല്ലേ? അതാണ് ചരിത്രത്തിൽ കാണാം ജാമിഉൽ മൻസൂറിന്റെ മുന്നിൽ അയാൾ കൈനീട്ടിയിരിക്കുമായിരുന്നു. ഇന്നലത്തെ ഖലീഫ ഇങ്ങനത്തെ ഖലീഫ, വല്ലതും തരണേ വല്ലതും തരണേ, ആളുകൾ എറിഞ്ഞുകൊടുക്കുന്ന നാണയത്തൊട്ടിന് വേണ്ടിയിട്ട് കൈനീട്ടുന്ന ദുർഗതിയിലേക്ക് കാലം ഇയാളെ കൊണ്ടെത്തിച്ച്. അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ പരീക്ഷണം, ശിക്ഷ, ആ നിഗളിപ്പിന് വരെയുണ്ടായി എന്നുള്ളതാണ്. ഇവിടെ സഹോദരന്മാരെ, ചരിത്രത്തിൽ നിന്ന് ഇത്തരം വാർത്തകൾ അതേപോലെ തന്നെ സംഭവങ്ങൾ എടുത്തു ധരിക്കുന്നത് എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? നമ്മൾ ആരാണ് യഥാർത്ഥത്തിൽ അധികാരി, ശക്തൻ, കഴിവുറ്റവൻ, എല്ലാവരെയും അടക്കി വാഴാൻ യോഗ്യൻ, യഥാർത്ഥ ഭരണാധികാരി? അത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അല്ലാഹു അൽ ഖാഹിറാണ്, പടപ്പുകൾക്ക് മീതെ പടപ്പുകളെ നിയന്ത്രിക്കുന്നവനും ഉടമപ്പെടുത്തിയവനാണ്. അള്ളാഹു അൽ ഖഹ്ഹാറാണ്, എല്ലാ ആധിപത്യവും ചെന്ന് അവസാനിക്കുന്ന അള്ളാഹുവിലാണ്. എല്ലാവരും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിനും അള്ളാഹുവിന്റെ ആധിപത്യത്തിനും കീഴിലാണ്. ഇതാണ് നമ്മൾ ഈ പേര് മനസ്സിലാക്കുമ്പോൾ അതിനോട് അനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ നമ്മളെ വിനയം പഠിപ്പിച്ച്, നെഗളിക്കാനും ഞാനാണ് എന്ന ഭാവത്തിൽ നെളിയാനും പഠിപ്പിച്ചിട്ടില്ല. ഒരു സംഭവം ഫുദാല ഇബ്നു ഉബൈദിന്റെ ചരിത്രത്തിൽ കാണാം. ഈജിപ്തിൽ അദ്ദേഹം ഗവർണറാണ്. അദ്ദേഹത്തെ തേടി ഒരു സഹാബി ചെല്ലുകയാണ് ഈജിപ്തിലേക്ക്. ഫുദാല ഇബ്നു ഉബൈദ് ഈജിപ്തിന്റെ ഗവർണർ സഹാബിയാണ്. അപ്പോ അമീർ ഈജിപ്തിൽ ജലസേവന പരിപാടിയിലാണ്, ആളുകൾക്ക് വെള്ളം കൊടുക്കുന്ന പരിപാടിയിലാണ്. പക്ഷേ അമീർ ചെരുപ്പിട്ടിട്ടില്ല, നഗ്നപാദനായിട്ടാണ് നടക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം പൊടി പുരണ്ട മേനിയിലാണ്, ജടകുത്തിയ മുടിയിലാണ് അദ്ദേഹം ഈ സേവന പ്രവർത്തനം നടത്തുന്നത് ഈജിപ്തിൽ. ഫുദാല ഇബ്നു ഉബൈദ് എന്ന് പറയുന്ന സഹാബി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്ന സഹാബി വ്യക്തി എന്തിനാ നിങ്ങൾ ചെരുപ്പിടാതെ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ്, അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹ്തഫിയ അഹ്യാനൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങളോട് ഇടക്ക് ചെരുപ്പിടാതെ നടക്കാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് സഹാബി പറയാണ്. ഞങ്ങളോട് റസൂലിന്റെ ഇടക്ക് ചെരുപ്പിടാതെ നടക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. എന്തിനാ ഇടക്ക് ചെരുപ്പിടാതെ നടക്കാൻ കൽപ്പിച്ച്? ഇന്ന് കുറെ ആളുകൾ ചെരുപ്പിടാതെ നടക്കും മണ്ണിലൂടെ, ഷുഗറിന് ട്രീറ്റ്മെന്റ് ആണ്, മനസ്സിലല്ലേ, കൊളസ്ട്രോളിന് ട്രീറ്റ്മെന്റ്, അതേപോലെ തന്നെ പ്രഷറിന് ട്രീറ്റ്മെന്റ്, അങ്ങനെ ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നേരം വെളുക്കുമ്പോൾ ഇങ്ങനെ ചെരുപ്പിടാതെ നടക്കുന്നത് ഉലാത്തിന്. അപ്പൊ എന്തിനാന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ചെരുപ്പിടാതെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഷുഗറിന് നല്ലതാണ്, പ്രഷറിന് നല്ലതാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരുപ്പിടാതെ അടുക്ക് നടക്കാൻ പറഞ്ഞാൽ എന്തിനാന്നറിയോ? എന്തിനാ? ആ നികളിപ്പ് കുറയാനാണ്, നികളിപ്പ് കുറയാനാണ്. ഇതേപോലെ നിങ്ങൾ എന്താണ് അമീറായിട്ടും ഇങ്ങനെ ഈ പൊതുജനങ്ങൾക്കുള്ള സേവന പ്രവർത്തനത്തിൽ പൊടി പുരണ്ട മേനിയും ജടകുത്തിയ മുടിയുമായി? അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൻഹാന അൻ കസീരി മിനൽ ഇർഫാ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ധാരാളിത്തണ്ടല്ലോ, അതേപോലെ തന്നെ ലാവിഷായ ജീവിതം, അത് കൂടുന്നതിനെ തൊട്ട് ഞങ്ങളോട് വരെ വിരോധിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചത് കാരണത്താലാണ് ഞങ്ങൾ ഇങ്ങനെ എന്നാണ് പറയുന്നത്, ലാവിഷായ ജീവിതം. അതേപോലെ ഇടക്ക് ചെരുപ്പൊഴിവാക്കിയിട്ട് നഗ്നപാദനായിട്ട് നടക്കാൻ റസൂലിനെ കൽപ്പിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത് എന്ന് ആരാ പറയണത്? ഫുദാല ഇബ്നു ഉബൈദ് റളിയല്ലാഹു തആലനെ പറയാണ്. ആരാ ഫുദാല? സഹാബിയാണ്. മനസ്സിലായി? ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായ ദീൻ, അതിന്റെ പ്രത്യേകത, അതിൽ നികളിപ്പ്, അതേപോലെ അഹങ്കാരം, ഞാനെന്ന ഭാവം, അതിന് സ്ഥാനമില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളിൽ അൽ ഖാഹിർ അൽ ഖഹാർ എന്നീ നാമങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. അതിന്റെ തേട്ടമെന്ത്? അതിന്റെ താൽപര്യമെന്ത്? അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ എല്ലാവർക്കും മീതെ സർവാധിപതിയായി, എല്ലാവരെയും കീഴൊതുക്കി, എല്ലാവരും അള്ളാഹുവിന്റെ ഉദ്ദേശത്തിനും വേണ്ടുകൾക്കും അനുസരിച്ച് ജീവിക്കും വിധം അള്ളാഹു എല്ലാവരുടെയും മേൽ സർവാധികാരിയാണ്. ഇതാണ് അൽ ഖാഹിർ, അതേപോലെ അൽ ഖഹാർ എന്നുള്ള നാമം തേടുന്നതും അർത്ഥമാക്കുന്നതും. അള്ളാഹു ഏകനായിക്കൊണ്ട് തന്നെ അള്ളാഹു എല്ലാവരെയും കീഴ്പ്പെടുത്തി ഉടമപ്പെടുത്തി അവന്റെ നിയന്ത്രണത്തിലും അവന്റെ പിടുത്തത്തിലുമാണ് പടപ്പുകളെല്ലാം. ഇൻഷാ അല്ലാ അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ ഇതേപോലെ നമ്മുടെ ഈ വേദിയിൽ അള്ളാഹുവിന്റെ മറ്റൊരു മഹനീയ നാമം, അതേപോലെ അതിന്റെ ആശയങ്ങൾ, തേട്ടങ്ങൾ ഇൻഷാല്ലാ നമുക്ക് മനസ്സിലാക്കാം. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിന്റെ തൗഫീഖേക്ക് റബ്ബ് നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. റബ്ബിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. ഈ സത്യദീനിൽ അള്ളാഹു നമുക്കെല്ലാം ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠമായൊരു വേദിയിൽ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലമ തങ്ങളുടെ അയൽവാസികളായി ഒത്തൊരുമിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തുണയും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്ത സാലിഹീങ്ങളുടെയും സാലിഹത്തുകളുടെയും നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ആഫിയത്തും ശിഫയും നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരിലും നമ്മളിലും കടമുള്ളവരുടെ കടങ്ങളെ വീട്ടി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരിലും നമ്മളിലും പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങളെ അകറ്റുകയും ദൂരീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. തെറ്റുകളെ അള്ളാഹു പൊറുക്കുമാറാവട്ടെ. വീഴ്ചകളെ അള്ളാഹു നികത്തുമാറാവട്ടെ. നരകത്തിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കെല്ലാം മോചനം നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعدائك أعداء الملة والدين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين امنها ورجال امنها. اللهم احفظ لها حدودها وثغورها. اللهم احفظ لها قيادتها وعقيدتها. انك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والاكرام. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم.